പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ
തിരുനാമത്തിൽ
പരിശുദ്ധനാകുന്നു, ബലവാനേ നീ
പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ശുദ്ധനാകുന്നു, മരണമില്ലാത്തിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളാവിന്റെ അടിയാരോട് കരുണ ചെയ്ത മിശിഹ രാജാവേ നിനക്ക് സ്തുതി ബാർക്കുമോ. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആ പീൻ കുമ്പ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നിരഫലമായ നമ്മുടെ കർത്താവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിന്റെ നമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ. ആ മീൻ ഞങ്ങളെ പരിപാലിക്കുന്നവനാ ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിൽ അല്പസ്നേഹമായിരിക്കാനും പ്രത്യേകിച്ച് അവിടുത്തെ ആചാര ശുശ്രൂഷ ചെയ്യുകയും ഞങ്ങൾക്കിടയനായി അനുഗ്രഹീതമായി ഞങ്ങളെ നയിക്കുകയും ചെയ്ത കാലഘട്ടങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഓർമ്മകളിലൂടെ പ്രാർത്ഥനയിലൂടെ ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന അഭിന്ദനായ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനിയെ കുറിച്ചുള്ള ജീവിതവും അദ്ദേഹത്തിന്റെ സമഗ്രമായ ജീവിത കാര്യങ്ങളും പഠിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കേൾക്കുന്നവർക്കും സംസാരിക്കുന്ന ബലഹീനനായ അടിയനും ദൈവകൃപ ലഭിക്കണമേ. ഇത് ക്രമീകരിക്കുന്ന എല്ലാവരെയും ദൈവം നമ്പുരാന്റെ കൃപ കൊണ്ട് തറയ്ക്കണമേ. ഞങ്ങൾക്കൊരു ഉത്തമ മാതൃക ഇതിലൂടെ ലഭിക്കാനുള്ള സാധ്യത നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
അച്ഛാ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു രണ്ട് വാക്കൊന്ന് പറഞ്ഞോട്ടെ?
ഓക്കേ, ഷുവർ ഷുവർ.
ഗുഡ് ഈവനിങ് എവ്രിവൺ. ഇന്ന് നമുക്ക് നമ്മുടെ ബൈബിൾ ക്ലാസ് എസ്എ ടോപ്പിക്കിന് എല്ലാവർക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഐസക് ബി പ്രകാശച്ചനാണ്. അതിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് പോർഷൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് അച്ഛനാണ്. വളരെ അനുഗ്രഹപ്രദമായിട്ട് ഉള്ള ക്ലാസ്സുകൾ അച്ഛൻ എടുത്തിരുന്നു. അച്ഛൻ ഹ്യൂസ്റ്റൺ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഇടവകയിലെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. നമ്മുടെ മാത്തമറിയ വനിതാ സമാജത്തിന്റെ ഹ്യൂസ്റ്റൺ റീജിയന്റെ റീജിയണൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് അച്ഛൻ പ്രവർത്തിക്കുന്നു. നമ്മുടെ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുകയും എല്ലാവിധ പ്രോത്സാഹനം നൽകുകയും ചെയ്യാറുണ്ട് അച്ഛൻ. എസ് എ ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പം തിരക്കുകൾ ഒത്തിരി ഉണ്ടെങ്കിലും അച്ഛന് അത് വളരെ സന്തോഷപൂർവ്വം സമ്മതിച്ചു. അച്ഛന്റെ ശുശ്രൂഷകളിൽ ദൈവം കൈപിടിച്ച് നടത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐസക് അച്ഛനെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എം എം വി എസിന്റെ അനുഗ്രഹീതമായ നേതൃത്വം മദ്രാസിന് തലത്തിൽ വഹിക്കുന്ന രൂപ ഉൾപ്പെടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദര സഹോദരിമാർ, അതോടൊപ്പം തന്നെ ഇതിന് വൈസ് പ്രസിഡന്റ് പദം അനുഗ്രഹിക്കുന്ന ഇതിനകത്ത് സന്നിഹിതനല്ലെങ്കിലും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായിരിക്കുന്ന പി സി ജോർജ് അച്ഛൻ, വിവിധ യൂണിറ്റുകളിൽ റീജിയണലുകളിൽ നിന്നൊക്കെ സംബന്ധിക്കുകയും ഇതിനെ ഒരു നല്ല കാര്യമായി ചിന്തിച്ചുകൊണ്ട് ഇത് കേൾക്കുവാൻ തക്കവണ്ണം മനസ്സ് കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. വളരെ ഗഹനമായൊരു വിഷയമാണ് എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മുമ്പിലേക്ക് വന്നു വീണത്. രൂപ ഈ കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യം പി സി ജോർജ് അച്ഛൻ ഇത് ചോദിച്ചു, രൂപയും ഈ വിഷയം സംസാരിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയത് ഞാൻ ചെമ്മാശനായിരുന്ന സമയം 13 വർഷം ഞാൻ ചെമ്മാശനായിട്ടിരിക്കാൻ എനിക്ക് ദൈവം ഒരു അവസരം തന്നായിരുന്നു. ആ സമയത്തൊക്കെ അന്ന് സഭയെ നയിച്ച പരിശുദ്ധ ബാവാ തിരുമേനിമാരെ അങ്ങനെ പലരോടും ഒക്കെ യാത്ര ചെയ്യുവാനും അവരുടെ ശുശ്രൂഷകളിലൊക്കെ ആ ഒരു ചെമ്മാശനായിരുന്നുകൊണ്ട് അവരെ സഹായിപ്പാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും സെമിനാരി പഠന കാലഘട്ടത്തിൽ കൂടുതൽ അടുത്തിടപെടാൻ പറ്റിയില്ലെങ്കിലും ഭക്തിയോടെയും ബഹുമാനത്തോടെയും മാത്രം നോക്കാൻ ദൈവം ഭാഗ്യം നൽകിയ, അതായത് കൂടുതൽ അടുത്തിടപഴകാനുള്ള അവസരം എനിക്ക് ഇന്ന് നമ്മൾ ആരെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ആ പിതാവിനെ കുറിച്ച് ലഭിച്ചിട്ടില്ല. എന്നാൽ ഏറെ പേരെ കുറിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ളതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലൈഫ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഹിസ് ഗ്രേസ് ലേറ്റ് ലമെന്റഡ് മാത്യൂസ് മാർ ബർണബാസ് മെട്രോപൊലീത്തൻ, ആ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹിസ് യുണീക്ക് ഇൻ സോ മെനി തിങ്സ് ആൻഡ് ഹിസ് സ്പെഷ്യൽ ഇൻ സോ മെനി തിങ്സ് എന്ന് പറഞ്ഞ് ഞാൻ ആരംഭിക്കുക. ഒത്തിരി കാര്യങ്ങളിൽ അദ്ദേഹത്തിൽ തന്നെ ഒരു പൂർണ്ണനാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഏറെ കാര്യങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തനുമാണ് എന്ന് പറഞ്ഞാൽ, ക്രിസ്തു പഠിപ്പിച്ചതും വേദപുസ്തകം പറയുന്നതും സഭ അനുഷ്ഠിക്കാൻ പാലിക്കാൻ പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ ശ്രദ്ധാപൂർവം ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരു പിതാവിനെയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യത്തെ പേര് മാത്തുക്കുട്ടി എന്നാണ്, പിന്നീട് ആ പേര് പല കാലഘട്ടങ്ങളിൽ മാറി മാറി ഏറ്റവും ഒടുവിലെത്തുന്നത് ബർണബാസ്, പ്രബോധന പുത്രൻ എന്ന് പൗലോസ് ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൺ ഓഫ് കംഫർട്ട് ആൻഡ് സൺ ഓഫ് കൺസൊലേഷൻ എന്നാണ് ബർണബാസ് എന്ന വാക്കിന്റെ അർത്ഥം. മാത്യൂസ് മാർ ബർണബാസ് എന്ന് ഒരു കാലഘട്ടത്തിൽ സഭയിൽ അറിയപ്പെടുകയും ഈ ലോകത്ത് നിന്ന് ഒരു യുഗപുരുഷനായി മാറ്റപ്പെട്ടുവെങ്കിലും പ്രത്യേകിച്ച് അമേരിക്കൻ മണ്ണിലും ഇടുക്കി ഭദ്രാസനത്തിലും ഇന്നും ഒരു തിരുമേനി എന്ന പദത്തിൽ ആദ്യം മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്, അതിന് മുമ്പിരുന്നവരെയൊക്കെ ഓർക്കാമെങ്കിലും വ്യത്യസ്തമായ ചിന്തകളോടെ വിശിഷ്ടമായി ഓർക്കുന്ന ഒരു പുണ്യാത്മാവായിട്ട് ഈ ബർണബാസ് തിരുമേനിയെ ഞാൻ ഓർക്കുകയാണ്. അപ്രകാരമാണ് ഞാൻ ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ക്ലാസിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് പല പുസ്തകങ്ങൾ ഞാൻ പരതി, ഇന്റർനെറ്റിലും പല പ്രാവശ്യം തപ്പി നോക്കി. ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിൽ അച്ഛനാണ് ചില ലിങ്കുകൾ എനിക്ക് അത്യാവശ്യം വന്നപ്പോൾ അയച്ചു തന്നത്. കൂട്ടത്തിൽ രൂപയും 1-2 ലിങ്ക് എനിക്ക് നൽകി സഹായിച്ചു. ഏറ്റവും ഞാൻ ഈ പറയുന്ന ക്ലാസ് അതേപടി തന്നെ അല്ലെങ്കിൽ അല്പം കൂടി വിശദമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ലിങ്ക് ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തുകയാണ്. എ ഡോക്യുമെന്ററി അബൌട്ട് ഹിസ് ഗ്രേസ് മാത്യൂസ് മാർ ബർണബാസ് എന്ന യൂട്യൂബിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ലഘു ചരിത്രത്തിനകത്ത് ഞാൻ ഈ പറയുന്നതിന്റെ ഏകദേശം 75% കാര്യങ്ങളും ആ ഡോക്യുമെന്ററിക്കകത്ത് വിശദീകരിക്കുന്നുമുണ്ട്. ഞാൻ തുടങ്ങുകയാണ്. തുരുത്തിപ്ലി അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് തുരുത്തിപ്ലി. അതിൽ കല്ലറയ്ക്ക പറമ്പിൽ കുടുംബത്തിൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, കാലം ചെയ്ത ഔഗേൻ ബാവായുടെ അയൽ ഭവനമായ ചോട്ടാളത്തിൻകര ആ കുടുംബത്തോട് ചേർന്നുള്ള ഒരു ഭവനമാണ് കല്ലറയ്ക്കൽ പറമ്പിൽ. അവിടെ 2 ദേവാലയങ്ങളുണ്ട്. ഒന്ന് സെന്റ് മേരീസ് തുരുത്തിപ്ലി എന്ന് പറയുന്ന ഇടവകയും 2 സെന്റ് തോമസ് ചെറിയ പള്ളി എന്ന് പറയുന്ന ഇടവകയും. ഈ 2 ഇടവകയും തിരുമേനിയുടെ ബാല്യകാലത്തിന് വളരെ പ്രചോദനം നൽകിയ ഇടവകകൾ തന്നെയാണ്. ഈ സ്ഥലത്ത് തന്നെയാണ്, അതിന്റെ വടക്കേ തീരത്ത് തന്നെയാണ് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മഗൃഹമായ കാലടി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം ഈ ലോകത്ത് ജനിച്ചത് 1924 ഓഗസ്റ്റ് 9. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും ജനിച്ചത് ഓഗസ്റ്റ് 9. ഈ പിതാവിനെ പരിചയപ്പെടുത്തുമ്പോൾ അപ്പനെയും അമ്മയും പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ വല്യപ്പനെയും വല്യമ്മയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വിവരണം തുടങ്ങണമെന്നാണ് എന്റെ മനസ്സ് പ്രേരിപ്പിക്കുന്നത്. പൈലി പൈലി എന്ന് പറയുന്ന വല്യപ്പനും കുഞ്ഞിളച്ചി എന്ന് പറയുന്ന വല്യമ്മയും. ഈ പൈലി പൈലിയെ പിൽക്കാലത്ത് തിരുമേനി എഴുതിയ ഒരു പുസ്തകത്തിൽ പാപ്പൻ എന്നൊരു വാക്കിലാണ് തിരുമേനി പലപ്പോഴും സംബോധന ചെയ്തിട്ടുള്ളത്. തിരുമേനി ആദ്യകാലം സ്വാധീനിച്ച മനുഷ്യരുടെ ഗണത്തിൽ എടുത്തു പറയാവുന്ന 2 വ്യക്തിത്വങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ പൈലി പൈലി എന്ന് പറയുന്ന വല്യപ്പനും കുഞ്ഞിളച്ചി എന്ന് പറയുന്ന വല്യമ്മയും. സ്വന്തമായി ആ കാലഘട്ടത്തിൽ ഈ കുടുംബത്തെ, കല്ലറയ്ക്കപ്പറമ്പിൽ കുടുംബത്തെ കുറിച്ച് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ധാരാളം പെരുമ ഉള്ള ഒരു ഭവനമായിരുന്നതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തെ കുറിച്ചും ഒപ്പം ഹൈന്ദവ പാരമ്പര്യത്തെ കുറിച്ചും കൃത്യമായി ഈ കുടുംബത്തിന് വളരെ പരിചയമുള്ളതുകൊണ്ട് ആ പ്രദേശത്ത് സ്വന്തമായി ഒരു അമ്പലം പണിയിപ്പിച്ച് നൽകുവാനും മടി കാട്ടാത്ത ഒരു കുടുംബമായിരുന്നു കല്ലറയ്ക്കൽ. അവിടെ ഒരു അമ്പലം ആവശ്യമായിട്ട് വന്നപ്പോൾ സ്വന്തമായിട്ട് അത് പണിഞ്ഞു കൊടുത്തിട്ട് അതിനകത്ത് കല്ലറയ്ക്കൽ എന്ന പേരും എഴുതി വെച്ച ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് ഈ തിരുമേനി. തിരുമേനിയുടെ മാതാപിതാക്കളുടെ പേര് കെ പി കൊറാളയും മറിയാമ്മയും. കെ പി കൊറാള, കൊറോള, കൊറോണ എന്ന് എഴുതി കളയരുത്, കെ പി കൊറോള, കൊറാള ആൻഡ് മറിയാമ്മ. പരിശുദ്ധ പരിമല തിരുമേനിയാണ് തിരുമേനിയുടെ അമ്മയെ മാമോദിസ മുക്കിയത്. ഈ തിരുമേനിയെ, ബർണബാസ് തിരുമേനിയെ മാമോദിസ മുക്കിയത് അമ്മയുടെ അപ്പനായിരുന്ന ഇട്ടീരാം അൽപാൻ അച്ഛൻ അല്ലെങ്കിൽ ചാക്കോ എബ്രഹാം അച്ഛനാണ് ഈ തിരുമേനിയെ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിൽ മാമോദിസ മുക്കുന്നത്. അദ്ദേഹത്തിന് ഒരു സഹോദരങ്ങൾ, നാല് പുരുഷന്മാരും നാല് സ്ത്രീകളും ചേരുന്ന സഹോദരങ്ങൾ, അങ്ങനെ എട്ട് പേരടങ്ങുന്ന ഒരു സംഘമാണ്. അതിൽ ഏറ്റവും മൂത്ത സഹോദരി പിൽക്കാലത്ത് സെന്റ് മേരീസ് കിഴക്കമ്പലം ദേറ, ആ ദേറായിലെ അംഗം കൂടിയായിരുന്നു മേരി എന്നായിരുന്നു പേരും. ഈ തിരുമേനി ജനിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു ഇരട്ട സഹോദരൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിൽ അദ്ദേഹം ഏലിയാസ് തൃതീയൻ പാത്രക്കീസ് ബാവായെ കാണുവാനും അവരെ അനുഗ്രഹിപ്പാനും ഇടയായൊരു സംഭവം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ കൃത്യമായിട്ട് ബാല്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്. പിന്നീട് പത്രോസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി എന്ന് പിൽക്കാലത്തിൽ അറിയപ്പെട്ട പത്രോസ് അച്ഛൻ ഈ തിരുമേനിയുടെ വീട്ടിൽ താമസിച്ചിരുന്നതും തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ബാല്യകാലത്തിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികളാണ്. അങ്ങനെ ഏലിയാസ് തൃതീയൻ പാത്രക്കീസ് ബാവായും പത്രോസ് മാർ ഒസ്താത്തിയോസ് തിരുമേനിയും ഈ വല്യപ്പനെയും വല്യമ്മയും കഴിഞ്ഞാൽ തിരുമേനിയെ സ്വാധീനിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണെന്ന് വ്യക്തമായി പറയുകയാണ്. പിന്നീട് തിരുമേനിയെ കുറിച്ച് പറയുവാനുള്ളത്, പെറമാടം ദേറ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ദേറയിൽ അവിടെ ഒരു ആശ്രമമുണ്ട്, ഗത്ഷീമോൻ ആശ്രമം. അവിടെ പുരുഷന്മാർ അവരുടെ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് ഒരാശ്രമ ജീവിതം നയിക്കുമ്പോൾ അവിടെ ചെറുപ്പത്തിലെ ചെന്ന് അംഗത്വം സ്വീകരിക്കണമെന്ന് തിരുമേനിയുടെ മനസ്സിൽ അതിയായൊരു മോഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിൽക്കാലത്ത് നടക്കാതെ വന്നത് ആ ആശ്രമം തന്നെ ആളുകളുടെ കുറവ് മൂലം നിന്നുപോയതായിട്ടാണ് ചരിത്ര പുസ്തകത്തിൽ വായിക്കുന്നത്. 1941 മെട്രിക്കുലേഷൻ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം തിരുമേനി ചെമ്മാശനായി. കാലം ചെയ്ത പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയ കാതോലിക്ക ബാവായിൽ നിന്ന് 19 കോറോയോ പട്ടവും ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജീവിതകാലഘട്ടം ആരംഭിക്കുന്നത്. തിരുമേനി ആത്മകഥയിൽ ഓർമ്മപ്പെടുത്തുന്നത് അതിനുശേഷം മറ്റൊരാളുടെ മുമ്പിൽ തിരുമേനി എപ്പോൾ പ്രത്യക്ഷപ്പെട്ടാലും തിരുമേനിക്ക് അല്ലെങ്കിൽ വൈദിക വസ്ത്രമായി നൽകിയ കുപ്പായവും തൊപ്പിയും ധരിച്ചു മാത്രമേ തിരുമേനി മറ്റൊരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നുള്ളൂ എന്നുള്ളത് ആത്മകഥയിൽ പ്രത്യേകം പറയുന്നുണ്ട്. 1943-45 കാലഘട്ടത്തിൽ കോട്ടയം CMS കോളേജിൽ ഇന്റർമീഡിയറ്റ് പഠിച്ചു. ആ കാലഘട്ടത്തിൽ പാമ്പാടി തിരുമേനി, ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ എന്നിവർ സെമിനാരിയിൽ വന്ന് അവിടെ പാർക്കുന്ന സമയം പാമ്പാടി തിരുമേനി പലപ്പോഴും ബർണവാസ് തിരുമേനിയോട് ആവശ്യപ്പെടുമായിരുന്നു പാമ്പാടി ദേറായിൽ വന്ന് താമസിക്കണം. പക്ഷെ അത് പിൽക്കാല ആ സമയത്ത് സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അന്ത്യകാലഘട്ടത്തിൽ മാത്രമാണ് പാമ്പാടിയിൽ താമസിക്കുവാനുള്ള അവസരം ലഭിച്ചത്. ഇങ്ങനെ സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് CMS കോളേജിൽ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BSc സയൻസ് പാസ്സായി ബോട്ടണി എന്ന വിഷയം എടുത്തുവെന്നാണ് ഞാൻ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷം 1947 പിറവം സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് മാർ തീമോത്തിയോസ് തിരുമേനിയിൽ നിന്ന് സുറിയാനി ഭാഷാ പഠനം തുടർന്നും വന്നതായിട്ട് പുസ്തകത്തിൽ വായിക്കാം. അതിനുശേഷം കുറുപ്പമ്പടി MGM സ്കൂളിൽ ഒരു അധ്യാപകനായി തന്റെ ജീവിതം ആരംഭിക്കുകയാണ്. പിന്നീട് യൗപതിയോക്കനോ ശംശോനോ എന്ന രണ്ട് പദവിയും മൂവാറ്റുപുഴ അരമനയിൽ വെച്ച് കാലം ചെയ്ത ഔഗേൻമാർ തീമോത്തിയോസ് തിരുമേനിയിൽ നിന്നും പ്രാപിച്ചതായിട്ട് ചരിത്ര പുസ്തകത്തിൽ വായിക്കാവുന്നതാണ്. അതിനുശേഷം 1949 കോട്ടയം MD സ്കൂളിൽ അധ്യാപകനായി തുടരുകയും ഒപ്പം 2 ഒരു സുറിയാനി പഠനം കൃത്യമായി പഠിക്കുവാനായിട്ട് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ അദ്ദേഹം ആ പഠനത്തിൽ ഏർപ്പെട്ടതായും മനസ്സിലാക്കാവുന്നതാണ്. 1951 ഇരുപത്താറാമത്തെ വയസ്സിൽ മൂവാറ്റുപുഴ അരമനയിൽ വെച്ച് ഔഗേൻമാർ തീമോത്തിയോസ് തിരുമേനിയിൽ നിന്നും ഫാദർ കെ കെ മാത്യൂസ് എന്ന പേരോടുകൂടി അദ്ദേഹം പുരോഹിത വൃത്തിയിലേക്ക് അല്ലെങ്കിൽ വൈദിക പട്ടം സ്വീകരിക്കുകയാണ്. ആദ്യമായി അല്ലെങ്കിൽ പ്രഥമ ബലി അർപ്പിച്ചത് കടമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ ആയിരുന്നു. ആദ്യമായി അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട ദേവാലയം ഒരു വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് സെക്കന്തരാബാദിലാണ്. അവിടെ CSI മർത്തോമ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഒരുമിച്ചായിരുന്നു അന്ന് ആരാധനാ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതെങ്കിൽ അന്ന് അദ്ദേഹം അവിടെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം കുടുംബ അംഗങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച്, പ്രത്യേകിച്ച് അമ്മയുടെ പിതാവ് ഒരു പുരോഹിതനാണെന്ന് ഞാൻ പറഞ്ഞു, അവരുടെ നിർബന്ധപ്രകാരം MSc പഠിക്കുവാൻ ആണ് അവിടെ ചെന്ന് പെട്ടത്. പക്ഷെ ആദ്യം അവിടെ പഠിക്കുവാനായിട്ട് അവസരം ലഭിച്ചില്ല എങ്കിലും പിൽക്കാലത്ത് ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ബിരുദം അദ്ദേഹം ലഭിക്കാനായിട്ട് ഒരു മുഖാന്തരം സെക്കന്തരാബാദിലെ വികാരിത്വത്തിലൂടെ ലഭിക്കുകയും ചെയ്തു. ആദ്യ പേര് ഞാൻ ഓർമ്മപ്പെടുത്തി മാത്തുക്കുട്ടി എന്നാണ്, പിന്നീട് മാത്യൂസ് എന്ന പദവിയിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടു. ആ കാലഘട്ടത്തിലാണ് പരിശുദ്ധനായ പരിമല തിരുമേനി എഴുതിയ ചില കത്തുകൾ അന്ന് വൈദിക പദവിയിലിരിക്കുന്ന ഈ തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെട്ടതും അന്ന് ആ എഴുത്തുകൾ പലരെയും ഉപദേശിച്ചതുകൊണ്ട് ശാസിച്ചതുകൊണ്ട് ചില പള്ളികൾ കഴിച്ചതുകൊണ്ട് ആ കത്തുകളൊക്കെ ആദ്യമായി പ്രസിദ്ധീകരിക്കണമെന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചത് ഈ മാത്യൂസ് അച്ഛനായിരുന്നു. അപ്രകാരം വളരെ കുറച്ച് കത്തുകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് അന്നത്തെ മാത്യൂസ് അച്ഛന് കെ മാത്യൂസ് അച്ഛന് സാധിക്കുകയും ചെയ്തു. പിന്നീട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് വളയൻചിറങ്ങര, അതിനുശേഷം കൽക്കട്ട സെന്റ് തോമസ് ചർച്ച് 1957 പഠിക്കുന്ന കാലഘട്ടത്തിൽ കൽക്കട്ട ബിഷപ്സ് കോളേജിൽ നിന്ന് BD പഠനം പൂർത്തീകരിച്ചു. 1957 കൽക്കട്ട ബിഷപ്സ് കോളേജിൽ നിന്നും അതിനെ തുടർന്ന് 1961 കാലഘട്ടത്തിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ജബൽപൂർ അതിന്റെ സേവനം അനുഷ്ഠിക്കാനായിട്ട് ഭരമേൽപ്പിക്കപ്പെട്ടപ്പോൾ അവിടെയുള്ള ലേണാർഡ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് ഗ്രീക്കിൽ ഉപരിപഠനം നടത്തുവാനുള്ള ഒരു അവസരവും തിരുമേനിക്ക് ലഭിച്ചു. അതേ തുടർന്ന് 1963 വെല്ലൂർ അവിടെ ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ ഉള്ളത്, ആ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ഒരു ചാപ്ലൈൻ, അന്ന് ചാപ്ലൈൻ എന്നോ ചാപ്ലൈൻസി എന്നോ വിളിക്കുന്നില്ല എങ്കിലും അവിടുത്തെ ഒരു ആതിര ശുശ്രൂഷ സംഘത്തിൽ തിരുമേനി അന്നത്തെ വൈദിക പദത്തിലായിരുന്നു കൊണ്ട് പോവുകയും അവിടെ പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട സെന്റ് ലൂക്ക് ഓർത്തഡോക്സ് ചർച്ച് വെല്ലൂർ അതിന്റെ ആദ്യകാല തുടക്കക്കാല ഒരാളെന്ന് ഈ അച്ഛനെ അല്ലെങ്കിൽ കെ മാത്യൂസ് അച്ഛനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതുമാണ്. പിന്നീട് 1965 ബോംബെ ദാദർ സെന്റ് മേരീസ് പള്ളിയിലേക്ക് പോകണമെന്ന് അന്നത്തെ പരിശുദ്ധ ഭാവാതിരിമേനി ആവശ്യപ്പെട്ടുവെങ്കിലും അത് പിൽക്കാലത്ത് റദ്ദാക്കി. 1967 പഴയ സെമിനാരിയിൽ അധ്യാപകനായിട്ടും ഒപ്പം വാർഡനായിട്ടും ഗ്രീക്ക് സഭാചരിത്രം കൗൺസിലിംഗ് ഈ മൂന്ന് വിഷയങ്ങളിൽ പഠിപ്പിക്കുവാനുള്ള ഒരു അധ്യാപക വൃത്തിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ വെല്ലൂരിൽ നിന്ന് ലഭിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട വെളിച്ചം, പ്രത്യേകിച്ച് തിരുമേനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സമ്പന്നരോട് മിണ്ടാൻ ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാൾ ഉപരി ദരിദ്രരോട് മിണ്ടാനും അവശതയിലും അല്ലെങ്കിൽ ചികിത്സയിലും ഇരിക്കുന്നവരെ, രോഗത്തിലായിരിക്കുന്നവരെ കാണുവാനുള്ള ഒരു ആവേശം തിരുമേനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതുകൊണ്ട് കോട്ടയം സെമിനാരിയിൽ താമസിക്കുന്ന സമയം തൊട്ടടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാൻ, അന്ന് യാത്രാ സൗകര്യം മോട്ടോർ ബൈക്കോ കാറോ ഇല്ലാതിരുന്ന സമയത്ത് ഒരു സൈക്കിൾ സ്വന്തമായിട്ട് വാങ്ങി സൈക്കിളിൽ ഈ മെഡിക്കൽ കോളേജിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും പോയ കാര്യവും അന്ന് ജീവിച്ചിരുന്നവർക്കും പുസ്തകം വായിക്കുന്ന മനുഷ്യർക്കും കൃത്യമായിട്ട് വായിക്കാവുന്നതാണ്. അതേ തുടർന്ന് 1972 കോലഞ്ചേരി ഹോസ്പിറ്റലിലെ ചാപ്ലൈനായി സേവനമനുഷ്ഠിച്ചതും പ്രത്യേകം പ്രസ്താവ്യമാണ്. 1977 അദ്ദേഹത്തിനൊരു രോഗം ബാധിച്ചു, ട്യൂമർ. അത് വെല്ലൂരിൽ ചെന്ന് ചികിത്സ നടത്തി അതിൽ നിന്ന് ദൈവകൃപയാൽ രക്ഷപ്രാപിച്ചു. ആ വർഷത്തിൽ തന്നെയാണ് അദ്ദേഹം റംബാൻ പദവി സ്വീകരിച്ചത്. 54 വയസ്സിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. 1978 54 വയസ്സിൽ മേൽപ്പെട്ടക്കാരനായത്. മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ പഴഞ്ഞി ദേവാലയത്തിൽ വെച്ചാണ് ഈ ശുശ്രൂഷ നടത്തി അദ്ദേഹത്തെ ആ ഒരു കാര്യത്തിലേക്ക് പ്രത്യേകമായി സ്ഥാനാരോഹണം നടത്തുന്നത്. ആ ഡേറ്റ് ഒന്നുകൂടെ പറയാം, 1978 മെയ് മാസം 15-ാം തീയതി വട്ടക്കുന്നേൽ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവായാൽ പഴഞ്ഞി സെന്റ് മേരീസ് വലിയ പള്ളിയിൽ വെച്ച് ഈ ശുശ്രൂഷ നടത്തപ്പെട്ടു. ആദ്യം രണ്ട് ഭദ്രാസനങ്ങളിൽ അദ്ദേഹത്തിന് അസിസ്റ്റന്റ് മെത്രാപ്പോലീത്ത ചുമതല ലഭിക്കപ്പെട്ടു. ഒന്നാമതായി അങ്കമാലി ഭദ്രാസനത്തിൽ അന്ന് നേതൃത്വം നൽകിയിരുന്ന ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമേനിയുടെ അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പിൽക്കാലത്ത് പാറേട്ട് മാർ ഈവാനിയോസ് തിരുമേനിയുടെ അസിസ്റ്റന്റ് ആയിട്ടും പിൽക്കാലത്ത് സേവനമനുഷ്ഠിക്കാൻ ഇടയായത് അന്ന് പാറേട്ട് മാർ ഈവാനിയോസ് തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്ന യുഹാനോൻ മാർ അത്താനോസിയസ് തിരുമേനി ക്യാൻസർ മൂലം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ആ ഒരു പദവിയിലേക്കാണ് കോട്ടയം ഭദ്രാസനത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിച്ചത്. പിന്നീട് ആ സമയത്ത് പാമ്പാടി ദേറായിൽ അദ്ദേഹം കുറച്ചു നാൾ താമസിച്ചതായിട്ടും പുസ്തകത്തിൽ വായിക്കാം. 1982 ഇടുക്കി ഭദ്രാസനത്തിന്റെ തുടക്കക്കാരനായി, കാരണം കോട്ടയം ഭദ്രാസനത്തെ രണ്ടായിട്ട് വിഭജിക്കാനുള്ള ഒരു ആഗ്രഹം ഇടുക്കി പ്രദേശത്തുള്ള മനുഷ്യർ പ്രകടിപ്പിച്ചപ്പോൾ അന്നത്തെ പരിശുദ്ധ കാതോലിക്ക ബാവയായ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവായിൽ നിന്നും അനുവാദം ലഭിച്ചതനുസരിച്ചാണ് ഇടുക്കി ഭദ്രാസനം രൂപപ്പെട്ടത്. അതിന് ഒരു ചെറിയ താമസ സൗകര്യം ഒരുക്കിയിട്ട് എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുകയും ആ സന്ദർശിക്കാവുന്ന സമയത്ത് രോഗികൾക്ക് ആവശ്യമായ പ്രാർത്ഥനയും ശുശ്രൂഷയും കയ്യിലുള്ള പണവും കൊടുക്കാൻ തിരുമേനി ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു തടി കൊണ്ടുള്ള സ്ലീബായും തടി കൊണ്ടുള്ള അംശവടിയും മാത്രം മതി എന്റെ ശുശ്രൂഷയ്ക്കെന്ന് കൃത്യമായി മനസ്സിൽ സൂക്ഷിച്ച ആ പദത്തെ ജീവിത അവസാനം വരെ തിരുമേനി സൂക്ഷിച്ചു എന്നുള്ള കാര്യം പ്രത്യേകം പ്രസ്താവ്യം തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഇടുക്കി ഭദ്രാസനത്തിന്റെ തുടക്കം അല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ പണം നിർമ്മിക്കാൻ വേണ്ടി തിരുമേനി കണ്ടുപിടിച്ച മാർഗം ഈ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സ്വന്തം ഭദ്രാസനത്തിലെ ആളുകൾ പാവപ്പെട്ടവരായിട്ട് പോലും അവരിൽ നിന്ന് തന്നെ ഭവന സന്ദർശനം നടത്തി 90,000 രൂപ അദ്ദേഹം പിരിച്ചെടുത്തു. അങ്ങനെയാണ് കുങ്കിരിപ്പെട്ടിക്കടുത്തുള്ള ഗത്സീമോൻ അരമന സ്ഥാപിക്കപ്പെടുന്നത്. അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു കാർ ഉണ്ടായിരുന്നു. ആ കാറ് ഒരു രാത്രി മോഷണം പോയ കാര്യവും കൃത്യമായിട്ട് പറയുന്നു. ആ മോഷണം പോയിട്ട് അതിന് പകരം കിട്ടിയ അല്ലെങ്കിൽ ഇൻഷുറൻസിലൂടെ കിട്ടിയ തുക തിരുമേനി മറ്റെന്തോ കാര്യത്തിന് നല്ല കാര്യത്തിന് ഉപയോഗിച്ചതായിട്ട് അത് കൃത്യമായിട്ട് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ മറ്റെന്തോ എന്ന് പറയുന്നത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കാണും. ആ കാലഘട്ടത്തിൽ തന്നെ നെറ്റിത്തൊഴു എന്ന് പറയുന്ന ഇടുക്കി ഭദ്രാസനത്തിൽപ്പെട്ട ഒരു ഗ്രാമത്തിൽ ഒരു ഹോസ്പിറ്റൽ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു. 1985 അമേരിക്കൻ സന്ദർശനം ഇടുക്കി ഭദ്രാസനാധിപൻ എന്നുള്ള നിലയിൽ ഒരു പണപ്പെരുവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയുണ്ടായി. അങ്ങനെ ആദ്യകാല സന്ദർശനം അമേരിക്കയിൽ നടത്തിയിട്ട് അദ്ദേഹം മടങ്ങുകയാണ് 1985. ഈ കാലഘട്ടത്തിൽ തന്നെ സഭയിലെ കോർപ്പറേറ്റ് മാനേജ്മെന്റിലുള്ള മാനേജ്മെന്റിന്റെ കീഴിലുള്ള എല്ലാ കോളേജുകളുടെയും മാനേജർ പോസ്റ്റിലും MMVS പ്രസിഡന്റ് സ്ഥാനത്തും ബാലികാ സമാജത്തിന്റെ പ്രസിഡന്റായിട്ടും അദ്ദേഹം തുടർന്ന് ഓരോ കാലഘട്ടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട്. കൂടാതെ മദ്യവർജന പ്രസ്ഥാനം എവിടെയുണ്ടോ അതിന്റെ യൂണിറ്റുകളിലൊക്കെ അദ്ദേഹം സന്ദർശിക്കുകയും ആളുകളെ അതിനുവേണ്ടി ബോധവൽക്കരിക്കുകയും കോളേജുകളിൽ പോയി മദ്യപാനത്തിൽ നിന്ന് യൗവനക്കാരെ ഉപദേശിച്ച് മാറ്റുവാനും തിരുമേനി സമയം കണ്ടെത്തിയിരുന്നു. 1992 പരിശുദ്ധ ബാവായ തിരുമേനിയുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് അമേരിക്കൻ ഡയോസിസിൽ ന്യൂയോർക്ക് ബെൽറോസ് അരമനയിൽ അദ്ദേഹം കടന്നു വരുന്നത്. ആ കാലഘട്ടത്തിൽ അമേരിക്കൻ ഭദ്രാസനത്തിൽ ഉണ്ടായിരുന്ന ചില പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അമേരിക്കയിലേക്ക് അയക്കപ്പെടുവാൻ പലരെയും നിയോഗിക്കുമ്പോൾ അവസാനം ദൈവകൃപയായി ലഭിക്കപ്പെട്ട അവസരം ഈ തിരുമേനിക്കാണ് ലഭിച്ചത്. അങ്ങനെ ന്യൂയോർക്ക് ബെൽറോസ് അരമനയിൽ കടന്നു വന്നു. പിന്നീട് അമേരിക്കയിലെ ബിഷപ്പായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 2002 സക്കറിയ മാർ നിക്കോളോവസ് തിരുമേനി, ഇപ്പോഴത്തെ നോർത്ത് ഈസ്റ്റ് ഡയോസിന്റെ തിരുമേനി, ബർണബാസ് തിരുമേനിയുടെ അസിസ്റ്റന്റായി സേവനമനുഷ്ഠിക്കുവാനായിട്ട് തുടങ്ങി. 2009 ഈ ഭദ്രാസനം വടക്ക് മുതൽ തെക്ക് വരെ 50 സംസ്ഥാനങ്ങളിൽ 50 സ്റ്റേറ്റുകളിൽ ഇന്ത്യയുടെ 4 ഇരട്ടി പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് പലരുടെ അഭിപ്രായവും ഉപദേശപ്രകാരവും തിരുമേനി ആ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു. സഭ അതിനുവേണ്ടിയുള്ള അവസരം അനുവാദം നൽകുമ്പോൾ ഇത് രണ്ട് ഭദ്രാസനങ്ങളായി മാറ്റപ്പെട്ടു. അത് 2009 ആ കാലഘട്ടത്തിൽ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലെ പുതിയ ആസ്ഥാനമായ ന്യൂയോർക്കിലെ മട്ടൺ ടൗണിലേക്ക് തിരുമേനിയുടെ താമസം വാസം മാറ്റുകയും ചെയ്തു. 2011 ജനുവരി 18 അദ്ദേഹം ഭരണ ചുമതലയിൽ നിന്ന് മാറുകയാണ്. 2012 ഡിസംബർ 9 പുഷ്പഗിരി ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ച് വളയഞ്ചിറങ്ങര, അവിടെയാണ് ഭൗതിക ശരീരം കബറടക്കപ്പെട്ടത്. ഇത് തിരുമേനിയെ കുറിച്ച് ഒരു ആമുഖമായി നമുക്ക് കേൾക്കാനുള്ള, പെട്ടെന്ന് എല്ലാം കൂടെ ഒരേ സമയത്ത് ഓർത്തിരിക്കത്തില്ല എങ്കിലും ജനനം മുതൽ തിരുമേനിയുടെ അന്ത്യം വരെ സംഭവിച്ച ചില കാര്യങ്ങളെ പെട്ടെന്ന് ചേർത്ത് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം, പ്രത്യേകിച്ച് 20 വർഷക്കാലം അദ്ദേഹം തന്റെ മെത്രാപ്പോലിത്ത പദവിയിൽ ഇരുന്നുകൊണ്ട് ഏറെ കാര്യങ്ങൾ ചെയ്യുവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം അമേരിക്കയായിരുന്നു. അമേരിക്കയിൽ നിന്ന് പോകുമ്പോഴും അമേരിക്കയിൽ നിന്ന് ലഭിക്കപ്പെട്ടതൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോൾ, അമേരിക്കയിൽ വന്നപ്പോൾ എനിക്കൊരു തിരുമേനി ആയതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ തന്നതാണെന്നുള്ള അർത്ഥത്തിൽ ലഭിക്കപ്പെട്ട അല്ലെങ്കിൽ ശേഷിച്ച തുക മുഴുവനും ഇവിടെ തന്നെ ഏൽപ്പിച്ച് ഈ മദ്രാസനത്തിന് തന്നെ ഉള്ളതാണെന്ന് ഏൽപ്പിച്ച് മാതൃകാപരമായിട്ടാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നത്. അക്കാര്യം പ്രത്യേകമായിട്ട് പറയട്ടെ. ഈ പറയുവാനുള്ളത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ്. കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങുമ്പോൾ പ്രഥമമായി ഓർക്കേണ്ടുന്ന ഒരു സംഭവം, ഈ കാലഘട്ടത്തിലെ നവമാധ്യമങ്ങളോ വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മീഡിയകളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് തിരുമേനിയുടെ ഒരു പ്രത്യേകത, അതാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. എപ്പോൾ 2-3 തിരുമേനി അല്ലാതെ ഒരാള് തിരുമേനിയുടെ മുമ്പിൽ വന്നാൽ തിരുമേനി അപ്പ പ്രസംഗം തുടങ്ങും. ഈ കാലഘട്ടത്തിൽ മൈക്കും സ്റ്റേജും ഒക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടാറുള്ളൂ. അതിനു മുമ്പ് ഫ്ലെക്സ് വേണം, ബോർഡൊക്കെ വേണം. പക്ഷെ തിരുമേനിയുടെ മുമ്പിൽ ആര് കടന്നു വരുന്നു, തിരുമേനി അല്ലാതെ രണ്ടാമതൊരാൾ മുമ്പിൽ വന്നാൽ അത് ആ ആളിന്റെ മുമ്പിൽ സംസാരിക്കുന്നത് ഫലിതമോ മറ്റൊരാളുടെ കുറ്റമോ അല്ല, ഒന്നുകിൽ വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ കൂദാശപരമായ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ വേദപുസ്തകത്തിലൊരു വാക്യമെങ്കിലും പഠിപ്പിച്ചിട്ടേ തിരുമേനി മടങ്ങാറുള്ളൂ. അപ്രകാരം ഉടലെടുത്തൊരാശയമാണ് തങ്കവാക്യങ്ങൾ എന്നൊരു പുസ്തകം. കാലഘട്ടത്തിന് മുമ്പേ എന്നെ കേൾക്കുന്ന മുതിർന്നവർക്കൊക്കെ മനസ്സിലാകും, സൺഡേ സ്കൂൾ തലത്തിൽ വാക്യ മത്സരങ്ങൾ ആരംഭിക്കാനുള്ള കാരണം തങ്കവാക്യങ്ങൾ എന്ന ഒരു പുസ്തകം രചിക്കപ്പെടാനുള്ള മുഖാന്തരം ഈ തിരുമേനിയിലൂടെ ലഭിക്കപ്പെട്ടതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എപ്പോഴും നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വേദപുസ്തകത്തെ കുറിച്ചോ ക്രിസ്തുവിനെ കുറിച്ചോ കൂദാശാപരമായ കാര്യങ്ങളെ കുറിച്ചോ സഭയെ കുറിച്ചോ ഇത്രയും വീറോടെ സംസാരിക്കണമെങ്കിൽ തിരുമേനിയുടെ ഉള്ളിൽ തന്നെ ദൈവവിചാരം അത്രമാത്രം ശക്തമായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇനി തിരുമേനി എഴുതിയ ചില ആർട്ടിക്കിളുകളെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഓരോ വാക്കിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുകയാണ്. തിരുമേനി എഴുതിയ ചില പുസ്തകങ്ങളല്ല ആർട്ടിക്കിൾ, ദ വാല്യൂ ഓഫ് ടൈം, സമയത്തിന്റെ പ്രത്യേകത, നമ്മൾക്ക് ലഭിക്കപ്പെടുന്ന സമയം എപ്രകാരം ഉപയോഗിക്കണം, അതിന്റെ പ്രാധാന്യം എന്താണ്, നമ്മളുടെ സമയത്തിന്റെ അശ്രദ്ധ മൂലം മറ്റൊരാളുടെ ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടാകാൻ പാടില്ല, ഈ വിഷയങ്ങളെ ചിത്രീകരിക്കുന്ന ആർട്ടിക്കിളാണ് ദ വാല്യൂ ഓഫ് ടൈം. 2, ഡു നോട്ട് റീപേ ഈവിൽ ഫോർ ഈവിൽ, തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാനായിട്ട് ഒരിക്കലും നമ്മൾ മുതലിടുന്നത്. മുന്നോട്ട് എന്നോട് സംസാരിക്കുന്ന വ്യക്തി നല്ല ഭാഷയല്ല സംസാരിച്ചതെങ്കിൽ ആ ആളിനോട് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് രണ്ടാമത്തേത്. 3, അങ്ങനെ ഞാൻ എല്ലാ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, പേര് പറയുന്നു. അൺകണ്ടീഷണൽ ലവ്, മനുഷ്യർ തമ്മിലും അല്ലെങ്കിൽ മനുഷ്യരുടെ ഓരോ പൊസിഷനുകൾ തമ്മിൽ ഇരിക്കുമ്പോഴും ആളുകൾ തമ്മിൽ സ്നേഹിക്കുന്നത് ക്രിസ്തു കാണിച്ച സ്നേഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ക്രിസ്തു കാണിച്ച സ്നേഹം അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു എന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്താനാണ് അദ്ദേഹം ഒരു ആർട്ടിക്കിളിലൂടെ വിശദീകരിക്കുന്നത്, ദ അൺകണ്ടീഷണൽ ലൈവ് ലവ് ഓഫ് ക്രൈസ്റ്റ്. ആൻഡ് ദ 4th, ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി പ്രയർ. തിരുമേനി എപ്പോഴും, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സെമിനാരിയിലൊക്കെ വരുമ്പോൾ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ഈ ആരാധന എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു നിർദ്ദേശം തരും. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും നിർത്തി നിർത്തി സ്ഫുടമായിട്ട് ശ്രദ്ധാപൂർവം അർത്ഥമറിഞ്ഞ് ചെയ്യണം എന്ന് തിരുമേനി ആദ്യം പറയും. പക്ഷെ തിരുമേനി കൗമയുടെ ആദ്യ വാക്യം ചൊല്ലുമ്പോൾ, ഞാനത് പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, തിരുമേനി ശ്രദ്ധ ചെലുത്തണമെന്ന് പറഞ്ഞാലും തിരുമേനി ആദ്യത്തെ വരിയിൽ വേഗത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായും എന്ന് പെട്ടെന്ന് പറയുമ്പോൾ സെമിനാരി വിദ്യാർത്ഥികളായ ഞങ്ങൾ ചിലപ്പം പ്രാർത്ഥനയ്ക്കാൻ നിൽക്കുന്നതെന്ന് അറിയാമെങ്കിലും അറിയാതെ ചിരിച്ചു പോകുന്ന രംഗങ്ങളും അറിയാതെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പക്ഷെ എങ്കിലും ഓരോ ആരാധന നടത്തുന്നതിന് മുമ്പും തിരുമേനി ആളുകളെ ബോധവാന്മാരാക്കിയിട്ടാണ് ആരാധന നടത്തുന്നത്. പ്രത്യേകിച്ച് കൂതാശകളോ പ്രത്യേക ശുശ്രൂഷകളോ ഒക്കെ നടത്തുമ്പോൾ തിരുമേനി സഭാമക്കൾ മാത്രമല്ല അക്രൈസ്തവരും സഭയോട് വിശ്വാസം ഇല്ലാത്തവരുമൊക്കെ ഇതിനകത്ത് പങ്കാളികളാകുന്നത് കൊണ്ട് അവർക്കു കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ബോധ്യം അവർക്ക് നൽകുവാൻ പലപ്പോഴും തിരുമേനി ശ്രദ്ധിക്കുമായിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി പ്രയർ. അതിനുവേണ്ടി കുടുംബ പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ കൊച്ചു കൊച്ചു ഗ്രന്ഥങ്ങൾ തിരുമേനിയുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുമുണ്ട്. അടുത്ത പുസ്തകം ഹൂ ആർ ദ ബ്ലെസ്ഡ്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. തിരുമേനിയുടെ ഭാഷയെ പറഞ്ഞാൽ ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവർ മാത്രമേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അനുഗ്രഹീതരാകൂ. ഈ വിഷയം വ്യക്തമാക്കുന്നതാണ് ഹൂ ആർ ദ ബ്ലെസ്ഡ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ്. ഓരോ മനുഷ്യനും ഈ ലോകത്ത് പിറക്കുന്നത് ദൈവത്തിന്റെ ഒരു നിശ്ചയം പൂർത്തീകരിക്കാനാണ്. ഇത് ബോധ്യപ്പെടുത്തുന്ന ആർട്ടിക്കിളാണ് ദ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ്. 7, ഐഡന്റിഫിക്കേഷൻ ഓർ ഐഡന്റിറ്റി. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ്. ഇത് ബോധ്യമായിട്ട് വേണം ജീവിതം ഈ ലോകത്ത് നയിക്കുവാൻ. ആ ഐഡന്റിറ്റിയെ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന ഒരു ആർട്ടിക്കിൾ. അതിനുശേഷം 8, ഹ്യൂമിലിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്ത് ലഭിക്കപ്പെട്ടാലും അത് നന്ദിയോടെ ആയിരിക്കണം. ദൈവത്തോടും അത് നൽകുന്ന വ്യക്തിയോടും നന്ദി പ്രകാശിപ്പിക്കാൻ ഉള്ള ഒരു സന്നദ്ധത തിരുമേനിയുടെ ജീവിതത്തിലുടനീളം ഉണ്ട് എന്നുള്ളത് തെളിയിക്കുവാൻ ആ പുസ്തകം, ആ ആർട്ടിക്കിൾ നമുക്ക് സഹായകമാണ്. വീണ്ടും ദ ഇൻഫിനിറ്റ് പവർ ഓഫ് ദ ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെ, നന്മയായിട്ടുള്ള എന്ത് വിചാരിച്ചാലും ദൈവം അത് നടത്തിത്തരും എന്നുള്ള പൂർണ്ണ ബോധ്യം നൽകുവാൻ എഴുതപ്പെട്ട ഒരാശയമാണ് ദ ഇൻഫിനിറ്റ് പവർ ഓഫ് ദ ഫെയ്ത്ത് ഇൻ ഗോഡ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. അതിനകത്ത് തിരുമേനി ഉദ്ദേശിക്കുന്നത് ഓരോ മതത്തിനും അതിൻ്റെതായ ആധ്യാത്മികതയുണ്ട്, ആധ്യാത്മിക വിഷയങ്ങളുണ്ട്. എന്നാൽ ക്രൈസ്തവന് ദൈവം നൽകിയിരിക്കുന്ന ഒരു ആധ്യാത്മികത മറ്റുള്ള ആധ്യാത്മികതകളിൽ നിന്ന് വ്യത്യസ്തമാണ്, അത് യുണീക്കാണ്, ശ്രേഷ്ഠമാണ്. ഈ വിഷയം പഠിപ്പിക്കുവാൻ ആ ഒരു ആർട്ടിക്കിൾ സഹായകമാണ്. അടുത്തത് ട്രാൻസ്ഫറൻസ് ഫ്രം ഡെത്ത് ടു ലൈഫ്. അതിനകത്ത് തിരുമേനി ഉദ്ദേശിക്കുന്നത് ഈ ലോകം വിട്ട് മറ്റൊരു ലോകമുണ്ടെന്നുള്ള ബോധ്യം തിരുമേനി ആ ആർട്ടിക്കിളിലൂടെ വിവരിക്കുകയാണ്. ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നെറ്റിനകത്ത് പോയാൽ അതിനകത്ത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഫർദർ സ്റ്റഡീസിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പോകാവുന്നതാണ്. ഞാൻ സമയക്കുറവ് മൂലം ഓരോ വരി പറയുന്നു എന്ന് മാത്രം. വീണ്ടും പറയുന്നു, ഗോഡ് വർക്സ് വണ്ടേഴ്സ് ഇൻ യുവർ ലൈഫ്. നമ്മളിലൂടെ ദൈവം അതിശയങ്ങൾ പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ അതിശയം കാണുന്നതിന് പകരം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന നന്മയിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അപജയത്തിലോ നമ്മുടെ ശ്രദ്ധയെ പലപ്പോഴും അശ്രദ്ധമായി ഉപയോഗിക്കുമ്പോൾ നമ്മളിലൂടെ ദൈവം പ്രവർത്തിച്ച വഴികളെ പലപ്പോഴും നമ്മൾ വിസ്മരിക്കാറുണ്ട്. വീണ്ടും ഇമ്പോർട്ടൻ്റ് തോട്ട്സ് ഫോർ സക്സസ്ഫുൾ ലൈഫ്. ജീവിതം വിജയിക്കാൻ നമ്മൾ ഇന്ന് ലഭിക്കപ്പെടുന്ന പേഴ്സണാലിറ്റി ക്ലാസിന്റെ ഭാഗമായിട്ടല്ല തിരുമേനി ഇത് എടുക്കുന്നത്. ദൈവത്തോട് ദൃഢമായി ബന്ധം സ്ഥാപിച്ച ഒരു മനുഷ്യൻ ഈ ലോകത്ത് ദൈവത്തെ കണ്ടുകൊണ്ട് അവന്റെ ജീവിതത്തെ വിജയിപ്പിക്കാൻ പറ്റും. ഈ വിഷയം പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഇമ്പോർട്ടൻ്റ് തോട്ട്സ് ഫോർ സക്സസ്ഫുൾ ലൈഫ്. ഇനി തിരുമേനിയെ കുറിച്ച് ഏറെ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 25 കൃതികൾ തിരുമേനിയെ കുറിച്ചും തിരുമേനി എഴുതിയതായിട്ടുമുണ്ട്. തിരുമേനി എഴുതിയ ഒരേ ഒരു പുസ്തകം തിരുമേനിയെ കുറിച്ചുള്ള ഒരു ആത്മകഥയാണ്. ആ ആത്മകഥ ദൈവത്തിന്റെ കൃപ എന്നാണ് ആ ഓട്ടോബയോഗ്രഫിയുടെ പേര്. തിരുമേനി എഴുതിയ തിരുമേനിയുടെ ജനനം മുതൽ ആ പുസ്തകത്തിൽ തിരുമേനിയുടെ നാട്ടിലെ വിശേഷങ്ങളും പിന്നെ ആ പ്രദേശത്തിന്റെ വിശേഷങ്ങളോടൊപ്പം ബാല്യകാലത്തുള്ള സുഹൃത്തുക്കളെ കുറിച്ചും ഓരോ സഹോദരനെ കുറിച്ചും കൃത്യമായിട്ട് തിരുമേനിക്കൊരു ഉൾക്കാഴ്ചയുണ്ട്. ആ സഹോദരങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി വ്യക്തമായി ചില ആശയങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. തിരുമേനിയെ കുറിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചൻ എഴുതിയ ഒരു പുസ്തകമാണ് കുരിശിന്റെ വഴിയിലെ ഇതിഹാസം. ആ തിരുമേനിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകമായ സവിശേഷതകളെ കൃത്യമായി എടുത്തു പറയുന്ന ഒരു പുസ്തകമാണ് ജോൺ തോമസ് അച്ഛൻ്റെ കുരിശിന്റെ വഴിയിലെ ഇതിഹാസം എന്ന പുസ്തകം. എന്നാൽ ഇനി ഞാൻ ആദ്യം പറഞ്ഞു, സിനിമയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഏത് മനുഷ്യൻ മുമ്പിൽ വന്നാലും മറ്റൊരാളുടെ കഥയോ കുറ്റമോ പരിഹാസമോ പറയുകയോ നർമ്മത്തിന് വേണ്ടി സമയം കളയുകയോ ചെയ്യുന്നതിന് പകരം ദൈവവചനത്തെ കുറിച്ചോ ക്രിസ്തുവിനെ കുറിച്ചോ സഭാജീവിതത്തെ കുറിച്ചോ കൂദാശകളെ കുറിച്ചോ ഒക്കെ പറയുവാൻ തിരുമേനിക്ക് പ്രത്യേകിച്ച് അതിന് പ്രത്യേകം ഒരുക്കം ആവശ്യമില്ല. ഏത് സമയത്തും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടത് തിരുമേനിയുടെ അന്ത്യ കാലഘട്ടങ്ങളിൽ നാട്ടിൽ വിശ്രമിക്കുന്ന സമയം ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി റെക്കോർഡിങ്ങിന് വേണ്ടി ചെന്ന് തിരുമേനിയുടെ ബർത്ത്ഡേയോട് അടുത്തുള്ള സമയമാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ തിരുമേനിയോട് ആവശ്യപ്പെടുന്നത് ഒരച്ഛൻ, തിരുമേനി ജന്മദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെയാണെങ്കിൽ പറയും ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് വന്നേനെ. പക്ഷെ തിരുമേനി ആ സമയത്ത് തന്നെ പറഞ്ഞു, ജന്മദിനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹമുള്ളതാണ്, പക്ഷെ ജന്മദിനം എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് ദൈവം എനിക്ക് ലോകത്തിൽ ജനിക്കുവാൻ തന്ന ആ ഒരു അവസരം തുടങ്ങിയ ദിവസമാണ്. എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ തിരുമേനി പറയുന്നുണ്ട്, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മാമോദീസ തൊട്ടിയിലൂടെ ജനിക്കുന്ന, സഭാ മാതാവിലൂടെ ജനിക്കുന്ന ആ അനുഭവം. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രത്യേക ഒരു ദിവസമൊന്നുമില്ല, എല്ലാ ദിവസവും ദൈവത്തിനുള്ളതാണ്. നമ്മൾ ദൈവത്തിന് നിരന്തരമായി സ്തുതിച്ചുകൊണ്ടും ദൈവത്തെ മുന്നിൽ കണ്ടു ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് തിരുമേനി വ്യക്തമായിട്ട് ഒരു മുന്നൊരുക്കവും കൂടാതെ തിരുമേനി അന്ന് പ്രസംഗിച്ചത് ഞാൻ ഇന്നൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാനായിട്ടിടയായി. ഇനി പറയുവാനുള്ളത്, തിരുമേനി ഏറ്റവും കൂടുതൽ വിശ്വാസികളെ പഠിപ്പിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നത് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ്. വിശുദ്ധ കുർബാന ഒരു ലഘുപഠനം, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള വിശദമായ പഠനം, ഇങ്ങനെ എ സീരീസ് ഓഫ് റൈറ്റിംഗ് അബൌട്ട് ഹോളി കുർബാന. തിരുമേനി എഴുതിയതുപോലെ മറ്റാരും നമ്മുടെ സഭാ ജീവിതത്തിൽ ചരിത്രത്തിൽ നോക്കിയാൽ അത്രയും പേര് ഇങ്ങനെ ഒരാശയം എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ എന്റെ ബലഹീനമായ മനസ്സിൽ കണ്ടെത്തിയിട്ടില്ല. തിരുമേനി ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് എഴുതിയ പുസ്തകം പോലെ തിരുമേനി പ്രസംഗ മധ്യേയും ഏതൊക്കെ സുവിശേഷ പ്രസംഗത്തിന് പോയാലും ഏതൊക്കെ വിശുദ്ധ കുർബാനയുടെ സന്ദേശം പറഞ്ഞാലും പെരുന്നാൾ സന്ദേശം കൊടുത്താലും ഈ വിശുദ്ധ കുർബാനയുടെ പ്രസക്തിയും അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും കൃത്യമായി അദ്ദേഹം പ്രതിപാദിക്കാറുണ്ട്. ആ പുസ്തകം വിശദമായിട്ട് പഠിച്ചില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള ഒരു വിശ്വാസിക്ക് ആരാധനാലയത്തിൽ ഞായറാഴ്ച മുടങ്ങാൻ സാധ്യമല്ല. ഞായറാഴ്ച ദിവസം പ്രഭാത പ്രാർത്ഥന മുഴുവൻ മുതൽ ഒടുക്കം വരെ അത് സംബന്ധിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഈ ക്ലാസിന്റെ ഇടയിൽ തന്നെ പറയുന്നു, ആ പുസ്തകം ഇപ്പോഴും ഇഷ്ടംപോലെ ലഭ്യമാണ്. ആ പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ പറയാറുണ്ട് ഒരു പുതിയ തലമുറയ്ക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല, അത് ഇംഗ്ലീഷ് ഭാഷയിലും മലയാള ഭാഷയിലും അത് ലഭ്യമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം ഒരു വിശ്വാസിക്ക് ബോധ്യപ്പെടും. അക്കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണെന്നുള്ള കാര്യം അറിയിക്കട്ടെ. നേരത്തെ സൂചിപ്പിച്ചു തങ്കവാക്യങ്ങൾ എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് ബൈബിൾ വേഴ്സസ് തിരുമേനിയുടെ ആശയമാണ്. ആ ആശയത്തിലൂടെയാണ് OVBS പഠിക്കാൻ വരുമ്പോൾ ഒരു വാക്യം ഓരോ ദിവസവും പഠിച്ചു പഠിച്ചു പഠിച്ച് 10 ദിവസം ആകുമ്പോൾ 10 വാക്യം പഠിക്കണം. തിരുമേനി എപ്പം കുട്ടികളെ കണ്ടാലും ഒരു വാക്യം അവർക്ക് പറഞ്ഞു കൊടുക്കും. മുൻപ് കണ്ടിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആദ്യ സമയത്ത് പറഞ്ഞ വാക്യം അവരോട് മെമ്മറൈസ് ചെയ്യാൻ തിരുമേനി ആവശ്യപ്പെട്ട കാര്യവും ഒരു പുസ്തകത്തിലൂടെ എനിക്ക് വായിക്കാനായിട്ടിടയായി. ഇനി അതിന്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. തിരുമേനി എഴുതിയ 2-3 വളരെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചും കൂടെ പറയാനാണ്. ഏറ്റവും ഒടുവിൽ, When women comes first, gender and class in transnational migration. ഈ പ്രദേശത്തേക്ക് സഭയിലെ മക്കൾ കാലഘട്ടത്തിന് മുമ്പേ കടന്നു വന്നപ്പോൾ ആ സ്ത്രീകൾ മുഖാന്തരം ഇവിടെ ഏതൊക്കെ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ ഉണ്ടാക്കപ്പെട്ടു, ഈ വിഷയത്തെയും മറ്റു ചില ആനുകാലിക വിഷയങ്ങളെയും ചേർത്തിണക്കി തിരുമേനി പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ആർട്ടിക്കിളിനകത്ത് ലഭ്യമാണ്. മറ്റൊരു പുസ്തകം റെയ്മണ്ട് ബ്രേഡി എന്ന് പറയുന്ന അമേരിക്കക്കാരൻ എഴുതിയ ക്രിസ്ത്യൻ പ്ലൂറാലിസം ഇൻ USA എന്ന പുസ്തകത്തിൽ തിരുമേനി ചെയ്ത ചില സമഗ്ര സംഭാവനകളെ ഈ പുസ്തകത്തിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. പുസ്തകത്തിന്റെ പേര് ക്രിസ്ത്യൻ പ്ലൂറലിസം ഇൻ USA. 3rd, MGOCSM കുട്ടികളും തിരുമേനി ഏൽപ്പിച്ച ചില മുതിർന്ന വ്യക്തികൾ കൂടെ ചേർന്ന് ഫെയ്ത്ത് സീരീസ് ഓഫ് മാർ ബർണബാസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ഡോക്യുമെന്ററി ഇന്ന് അവൈലബിൾ ആണ്. അതിനകത്ത് കൃത്യമായിട്ട് ഈ തിരുമേനിയുടെ തിരുമേനി പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച വിഷയങ്ങളും തിരുമേനിക്ക് ബോധ്യമുള്ള വിഷയങ്ങളും കൃത്യമായിട്ട് അവതരിപ്പിക്കുവാനും പുത്തൻ തലമുറയ്ക്ക് അത് അനുഗ്രഹമായി മാറുവാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റു സഭകൾക്കൊന്നും നേടാൻ പറ്റാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സംഭാവന. അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്. ഈ ദേശത്ത് വന്ന് ആദ്യ കാലഘട്ടത്തിൽ കടന്നു വന്ന കുടുംബജീവിതം നയിച്ചവർക്ക് ദൈവം അനുഗ്രഹിച്ചു നൽകിയ മക്കളുടെ കൂട്ടത്തിൽ ഏറെ പേർ വൈദിക പദവിയിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരമായത് ഈ തിരുമേനിയുടെ പുണ്യജീവിതം, പവിത്ര ജീവിതം, മാതൃകാപരമായ ജീവിതം കൊണ്ടാണെന്നുള്ളത് എന്നെ കേൾക്കുന്ന എല്ലാ സ്ത്രീജനങ്ങൾക്കും അവര് മറ്റാരോട് ഇത് പങ്കുവച്ചാലും അവരൊക്കെ ഇതൊരേ സ്വരത്തിൽ അതിന് അടിവരയിട്ട് സമ്മതിക്കും. ഇന്ന് അമേരിക്കയിൽ രണ്ട് മദ്രാസനങ്ങളിലായി 100 പരം ദേവാലയങ്ങളും 100 കൂടുതൽ വൈദികനും ഉണ്ടെങ്കിൽ അതിലൊരു 20-25% ഇവിടെ ജനിച്ചു വളർന്ന വൈദികരുണ്ട്. ആ വൈദികരുണ്ടാകാനുള്ള പ്രധാന കാരണം അഭിവന്ദനായ കാലഞ്ചേരി മാത്യൂസ് മാർ ബർണബാസ് തിരുമേനിയുടെ ജീവിതവും ജീവിത ദർശനവുമാണെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. ഒപ്പം സന്ദർഭോചിത പ്രാർത്ഥനകൾ എന്നൊരു പുസ്തകം നമുക്കിന്ന് ലഭ്യമാണ്. അതിന്റെ പല എഡിഷൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ കമ്പയിൽ ചെയ്ത് ക്രോഡീകരിച്ചത് തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് എന്നുള്ളതും ഞാൻ ഈ സമയം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. 20 അമേരിക്കയിൽ ജീവിക്കുകയും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട മാതൃകകൾ കാണിച്ചു തരികയും ഇന്നും തിരുമേനിമാരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ആദ്യം വരുന്ന ഉത്തമ ഉദാഹരണം ബർണബാസ് തിരുമേനിയെ കുറിച്ചാണ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യർ സംസാരിക്കുമ്പോഴൊക്കെ ബർണബാസ് തിരുമേനി പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രദ്ധേയമായ പിൻബലം അവരുടെ വാക്കിലും പെരുമാറ്റത്തിലും ജീവിത ശൈലികളിലും ഉണ്ടെന്നുള്ളത് തെളിവാണ്. രണ്ട് മദ്രാസനങ്ങളിലെയും ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ സന്ദർശിച്ചാലും ഈ ബർണബാസ് തിരുമേനിയുടെ ചിത്രം അവരുടെ പൂജ്യ വസ്തു പോലെ അവരത് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തിരുമേനിയോടുള്ള ഒരിക്കലും തീരാത്ത ബന്ധത്തിന്റെ, ഒരിക്കലും മാറിപ്പോകാത്ത, ഒരിക്കലും വറ്റാത്ത അനുഗ്രഹമായ ഒരു ഉറവയുടെ പ്രഭാവം തിരുമേനിയിൽ ഉണ്ട് എന്നുള്ളതും കൂടിയാണെന്നുള്ളതും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസിന്റെ അവസാന ഭാഗത്തേക്ക് വരുന്നു. ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, എ ഡോക്യുമെന്ററി അബൌട്ട് ഹിസ് ഗ്രേസ് മാത്യൂസ് മാർ ബർണബാസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബിൽ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ പറഞ്ഞ വിഷയം അതിന്റെ ഏകദേശം ചില രൂപങ്ങളൊക്കെ അതിനകത്തുണ്ട്. അത് ആ വീഡിയോ ഡോക്യുമെന്ററിയും കൂടി എടുത്തിട്ടാണ് ഞാൻ ഇന്ന് ഇത് തയ്യാറാക്കിയത്. ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുടർ പഠനം നിങ്ങൾ നടത്തണം. ഇത് ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് സ്ഥലങ്ങളെ, വർഷങ്ങളെ, തിരുമേനിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ അതിന് മുഖാന്തരങ്ങളായ സ്ഥലങ്ങളും ദേവാലയങ്ങളും അഭിഷേകം ചെയ്യാൻ ദൈവം നിയോഗിച്ച വ്യക്തികളും ഇതൊക്കെ മെമ്മറൈസ് ചെയ്യാൻ ഒരു പ്രാവശ്യം കൂടി ഇത് കേൾക്കുന്നത് നല്ലതായിരിക്കും. കോൺട്രിബ്യൂഷന്റെ ഭാഗം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. എപ്പോഴും പ്രസംഗിക്കാൻ അല്ലെങ്കിൽ ഉപദേശം നൽകാൻ ഇഷ്ടപ്പെടുകയും ആ ഉപദേശത്തെ ജീവിതത്തിൽ ഒരു അണുവിട വ്യതിചലിക്കാതെ കൃത്യമായി പാലിക്കാനും ഇഷ്ടപ്പെട്ട ഒരു തിരുമേനി. വിവിധ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, ആർട്ടിക്കിളുകളുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ പൂർത്തീകരിക്കുന്നു. പി സി ജോർജ് അച്ഛനോടും രൂപയോടും ഉള്ള നന്ദി ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. ഇത്രയും സമയം കേൾക്കുവാൻ മനസ്സ് കാട്ടിയ എല്ലാ ഈ ഭദ്രാസനത്തിലെ എല്ലാ വനിതകളോടും പ്രത്യേകമായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. എന്റെ തൊണ്ട അടച്ചിരിക്കുകയാണ്, കൊറോണ വൈറസ് അല്ല, തൊണ്ട മാത്രമേ അടച്ചിട്ടുള്ളൂ, വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയം വൈകിട്ടുണ്ടായിരുന്നു. എങ്കിലും ദൈവം നടത്തി തന്നതിലുള്ള സന്തോഷം, പ്രത്യേകിച്ച് തിരുമേനിയെ കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, 13 ചെമ്മാറ്റിലായിരുന്നപ്പം ഈ തിരുമേനിയോടൊപ്പം യാത്ര ചെയ്യാൻ എനിക്ക് ഒരിക്കൽ പോലും അവസരം കിട്ടിയില്ലെങ്കിലും ഇങ്ങനൊരു നിയോഗം എനിക്ക് കിട്ടിയപ്പോൾ തിരുമേനിയോട് ഒപ്പം തിരുമേനിയുടെ ജന്മസ്ഥലമായ തുരുത്തുപ്പിളി മുതൽ അവസാനം അദ്ദേഹത്തെ കബറടക്കം ചെയ്ത സ്ഥലം വരെ, വളയഞ്ചിറങ്ങര വരെ ഒന്ന് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം എനിക്കൊരു നിയോഗം പോലെ ലഭിച്ചതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്. അതുകൊണ്ട് ആ നിയോഗം ഏൽപ്പിച്ച എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛ, വളരെ ഡീറ്റെയിൽഡ് ആൻഡ് ഇൻഫോർമേറ്റീവ് ക്ലാസ് ആയിരുന്നു. ഒരു മണിക്കൂറിൽ കാച്ചി കുറുക്കി ഇത്രയും കാര്യങ്ങൾ പറയുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബർണബാസ് തിരുമേനിയുടെ ജീവിതവും സംഭാവനകളും വളരെ സമഗ്രമായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. 1 hour ക്ലാസിന്റെ കണ്ടന്റ് അവതരിപ്പിക്കുന്നതിന് ഒരുപാട് റിസർച്ച് ചെയ്താലേ സാധിക്കത്തുള്ളൂ. ധാരാളം സമയം ഇതിനു വേണ്ടി അച്ഛൻ ചെലവഴിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടു എന്നും എസ്എയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ധാരാളം കണ്ടന്റും പോയിന്റ്സും ഒക്കെ അവർക്ക് കിട്ടി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു അച്ഛ, ഐസക് അച്ഛനോടും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ലിസൻഡി, എന്തെങ്കിലും പറയാനായിട്ടുണ്ട്?
അച്ഛാ, വളരെ സന്തോഷം. ഈ ക്ലാസ് വളരെ നന്നായിരുന്നു. വി താങ്ക് യു അഗൈൻ. ഇറ്റ്സ് എ സെക്കൻഡ് സെക്കൻഡ് ഇയർ യു ഡൂയിങ് ഇറ്റ്. ഇറ്റ്സ് സോ ഗ്രേറ്റ്. താങ്ക് യു അച്ഛാ. പിന്നെ ഇതിനകത്തുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. വേറൊരു കാര്യം ഒന്ന് പറയാൻ കൂടാ, ഞാനിരിക്കുന്ന രൂപയെ ധാരാളം ആൾക്കാർ എം എം ബി എസിന്റെ രജിസ്ട്രേഷൻ പൈസ അയക്കുന്നുണ്ട്. പക്ഷെ എന്ന് വരിയില് അവര് പേരെഴുതി അയക്കണം. ആരുടെ പേരില്? ചില ഹസ്ബൻഡ്സിന്റെ പേരും മാത്രമേ ഉള്ളൂ ചെക്കില്. അപ്പൊ ആരാണ് ഇതിന്റെ ഓണർ എന്ന് എനിക്കറിയത്തില്ല. സോ ദോസ് ഹു ആർ സെൻഡിങ് ചെക്സ്, പ്ലീസ് റൈറ്റ് ഹൂ ഇറ്റ് ഈസ് ഫോർ. ചെക്കിലുള്ള നെയിം തന്നെ ലേഡീസിന്റെ നെയിം ഉണ്ട്, അവരുടെ നെയിം ഞാൻ എടുക്കും. പക്ഷെങ്കിൽ പ്ലീസ് റിമെമ്പർ ദാറ്റ് ദി ചെക്സ് കീപ് കമ്മിങ് ആൻഡ് ഐ ഡോണ്ട് നോ ഹൂസ് ഇറ്റ് ഈസ് ഫോർ. സോ ആൻഡ് ഓൾസോ ദ നെയിം ഓഫ് ദ ചർച്ച്, വിച്ച് ചർച്ച് യു ആർ സെൻഡിങ് ഫ്രം. സോ ഐ വിൽ നോ, സോ വി കൻ കൈൻഡ് ഓഫ് ലോഗ് ആൻഡ് സീ ഹൂ ഈസ് പേയിങ് ആൻഡ് ഹൂ ഈസ് നോട്ട് പേയിങ് ആൻഡ് സ്റ്റഫ്. താങ്ക് യു വെരി മച്ച്.
ഓക്കെ, താങ്ക് യു ആൻഡി. അത് യൂണിറ്റ് സെക്രട്ടറിമാരുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരയച്ചു കഴിഞ്ഞതിന് ശേഷം യൂണിറ്റ് സെക്രട്ടറിമാര് പങ്കെടുക്കുന്ന കോൺഫറൻസിൽ രജിസ്റ്റർ ചെയ്ത ആളുടെ പേരും അവര് അവരുടെ രജിസ്ട്രേഷൻ ഫീ ഏത് ചെക്ക് നമ്പറുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതും എഴുതണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഒരുപക്ഷെ അവരത് ഫോളോ ചെയ്യുന്നില്ലായിരിക്കും. നമുക്കൊന്നുകൂടെ റിമൈൻഡർ അയക്കാം ആൻഡി, കുഴപ്പമില്ല. അപ്പം അപ്പം ഇന്ന് കേട്ട ആളുകള് അത് പോയി അവരുടെ യൂണിറ്റിലെ
സെക്രട്ടറി. Not from the, basically some of them just send independently. So it's really hard.
Okay.
Yeah, we don't want that. We really want,
okay,
you know, to whether write in or at least write the name of the church you are registering and stuff.
നമുക്കിപ്പോ ഒത്തിരി ആളുകൾ ഇന്ന് കേറിയിട്ടുണ്ട്. അപ്പൊ കേട്ട ആളുകൾ ആന്റി പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പൊ നിങ്ങൾ യൂണിറ്റ് സെക്രട്ടറി അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലി എഴുതുന്നെങ്കിൽ എപ്പോഴും ഒരു ഇമെയിൽ എഴുതുമ്പോൾ നിങ്ങൾ ഏത് പള്ളിയിലാണെന്നൊന്നും പറയണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ പേര്, ചെക്ക് ഏത് ചെക്ക് നമ്പറിന്റെ കറസ്പോണ്ടിങ് ചെക്ക് നമ്പറാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ അസോസിയേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പൊ ഇതൊക്കെ യൂണിറ്റ് സെക്രട്ടറിമാരുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അവരല്ലാതെ നേരിട്ട് അയക്കുന്ന കാര്യങ്ങളിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പള്ളികളിലൊക്കെ ഈ ആഴ്ചയൊക്കെ പോകുമ്പോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പറയുക. താങ്ക് യു ആൻഡി. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത് അടുത്ത ആഴ്ച വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. മറ്റൊരു കാര്യം, എസ്എ കോമ്പറ്റീഷന്റെ രജിസ്ട്രേഷൻ ഫോം മാർച്ചിലെ അവസാനത്തെ ആഴ്ച അയക്കുന്നതാണ്. രജിസ്ട്രേഷന്റെ ഡെഡ് ലൈൻ ഏപ്രിൽ 16th. എസ് എ കോമ്പറ്റീഷൻ നടത്തുന്ന ദിവസം 26th ഏപ്രിൽ. ഇവ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാവർക്കും സമയം കുറവാണ് എന്നൊരു എപ്പോഴും ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വർഷം 30 മിനിറ്റ്സിൽ നിന്ന് മാറ്റി 45 മിനിറ്റ്സ് സമയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ പേജ് ലിമിറ്റ് ഉണ്ട്, 10 pages വൺ സൈഡ്. ഒരു ഒരു ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമേ എഴുതാവൂ. അങ്ങനെ 10 പേജ് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 10 പേജ് കഴിഞ്ഞ് എഴുതിയാൽ അതൊന്നും കൺസിഡർ ചെയ്യത്തില്ല. അതുകൊണ്ട് വെറുതെ എഴുതി പേപ്പർ കളയണ്ട. അപ്പോൾ എപ്പോഴും പരാതികൾ കിട്ടുന്നത് സമയം തികഞ്ഞില്ല, മുഴുവൻ എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ. അപ്പോൾ അതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ എല്ലാം ഒത്തിരിയും കാര്യങ്ങൾ വായിച്ചു, ഒത്തിരിയും കാര്യങ്ങൾ കേട്ടു, അതെല്ലാം കൂടെ ആ എഴുതാൻ വരുന്ന സമയത്ത് പേപ്പറിലോട്ട് എഴുതാൻ ശ്രമിക്കുമ്പോഴായി ഇതൊന്നും തികയാതെ വരികയും എഴുതി തീർക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ വരുന്നത്. അപ്പൊ ഇതിന് ഒരു 1-2 ആഴ്ച മുമ്പ് നിങ്ങൾ ഈ ഫസ്റ്റ് ചോയ്സ് കിട്ടുന്ന ആളുകളുടെ എസ്സേ ഒക്കെ വായിക്കാനായിട്ട് തരുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എഴുതണമെന്നല്ല പറയുന്നത്. അപ്പൊ അവരൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് എഴുതി നോക്കും. ഒരു 10 പേജിനകത്ത് നിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റും, അതൊന്ന് എഴുതി നോക്കുമ്പം അവിടെ വന്നിരിക്കുമ്പം കുറച്ചുകൂടെ നമുക്ക് ആ അലോട്ടഡ് ടൈമിൽ എഴുതി നമുക്കൊന്ന് തീർക്കാനായിട്ട് പറ്റും. അപ്പൊ ആ രീതിയിലൊരു ശ്രമം കൂടി നടത്തണം. നമ്മൾ കാര്യങ്ങൾ ഒത്തിരി വായിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ എഴുതി വെക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ ഇന്ന് തന്നെ അച്ഛൻ 1 മണിക്കൂറത്തെ ക്ലാസ്സിന് ഇത്രയും പറഞ്ഞെങ്കിൽ അച്ഛൻ അതുപോലെ അതിന്റെ ഒരു 3 ഇരട്ടി കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ശ്രമം നടത്തുക. അപ്പൊ 45 മിനിറ്റ്, 10 പേജ് ലിമിറ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ളതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളാൽ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നേരമൊക്കെയിലും എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്തിന് ചെറുതും കീഴിൽ നീക്കം ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കർത്താവെ ഞങ്ങളെല്ലാവരുടെ മേൽ, പ്രത്യേകിച്ച് ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ തിരുമേനിയുടെ ജീവചരിത്രത്തെ കേൾക്കുവാനും അദ്ദേഹം നടത്തിയ സമഗ്രമായ സംഭാവനകളെ പഠിക്കുവാനും ആഗ്രഹിച്ച എല്ലാ കുടുംബിനിമാരുടെയും അവരുടെ ഭവനങ്ങളുടെയും അത് ക്രമീകരിച്ചവരുടെയും മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമേൻ.
താങ്ക് യു അച്ഛാ. താങ്ക് യു ആൻഡി. താങ്ക് യു എവ്രി വൺ.